പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ കാലത്തെ പലസ്തീനായെ കുറിച്ചുള്ള പഠനമാണ് കഴിഞ്ഞ ഏതാനും പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലസ്തീനായുടെ രാഷ്ട്രീയ പശ്ചാത്തലവും സാമൂഹിക പശ്ചാത്തലവും നമ്മൾ അവഗ്രഹിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അന്നത്തെ സാമ്പത്തിക വ്യവസ്ഥിതി. ഉദാഹരണത്തിന്, ലൂക്ക എഴുതി സുവിശേഷം 6:20 സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറയുന്ന വാക്യമുണ്ട്. യേശു തൻ്റെ പ്രസംഗത്തിൻ്റെ ഭാഗമായി ഇപ്രകാരം ഉദ്ഘോഷിച്ചു, 6:20 അവൻ ശിഷ്യരുടെ നേരെ കണ്ണുകൾ ഉയർത്തി അരുളി ചെയ്തു, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങളുടേതാണ്. അതുപോലെ തന്നെ 6:24 എന്നാൽ സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, നിങ്ങളുടെ ആശ്വാസം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. ആരാണ് ഈ ദരിദ്രർ? ആരാണ് ഈ സമ്പന്നർ? ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ടാണ് നസറത്തിൽ യേശു തൻ്റെ സുവിശേഷ പ്രഘോഷണം ഉദ്ഘാടനം ചെയ്തത്. അപ്പോഴീ ദരിദ്രരാരാണ്, സമ്പന്നരാരാണ് ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അന്നത്തെ പലസ്തീനായുടെ സാമ്പത്തിക വ്യവസ്ഥിതിയെക്കുറിച്ച് ഏകദേശം ഒരു രൂപം ഉണ്ടായിരിക്കുന്നത് സഹായകമാകും. അതിനു മുമ്പേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ നാടിൻ്റെയും സാമ്പത്തിക അവസ്ഥയും വ്യവസ്ഥിതിയും ആ നാടിൻ്റെ ഭൂപ്രകൃതിയും ആ നാടിന് മറ്റു നാടുകളുമായുള്ള ബന്ധവും ഒക്കെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ എവിടെയാണ് ഈ പാലസ്തീന? എന്താണ് പാലസ്തീനായുടെ പ്രത്യേകതകൾ? പാലസ്തീനായുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എപ്രകാരം അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥിതിയെ സ്വാധീനിച്ചു എന്ന് മനസ്സിലാക്കുന്നത് സഹായകമാകും. യേശുവിൻ്റെ നാടായ പാലസ്തീന ഉൾക്കൊള്ളുന്ന മധ്യ പൗരസ്ത്യദേശത്തിൻ്റെ ഒരു ഭൂപടമാണ് നമ്മൾ കാണുന്നത്. മധ്യധരണിയാഴിയുടെ കിഴക്ക് ഭാഗത്ത്, കിഴക്കേ തീരത്ത് ഉള്ള ഒരു ചെറിയ പ്രദേശമാണ് പാലസ്തീന. ഫിലിസ്തീനയുടെ നാട് എന്ന പേരിലാണ് പാലസ്തീന എന്ന പേര് വന്നത്. കാനാൻകാരോട് വസിച്ചിരുന്നതിനാൽ കാനാൻ ദേശമെന്നും അറിയപ്പെടാൻ തുടങ്ങി. ഈ കാനാൻ ദേശത്തിന് അല്ലെങ്കിൽ ഫിലിസ്തീനയ്ക്കുള്ള പ്രത്യേകത, 3 ഭൂഖണ്ഡങ്ങളുടെ മധ്യയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറായി ആഫ്രിക്ക, ഈജിപ്റ്റ്, ലീബിയ മുതലായ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡം, സീനായി മരുഭൂമിയും കിഴക്കു ഭാഗത്ത് അറേബ്യൻ മരുഭൂമി ഉൾക്കൊള്ളുന്ന ഏഷ്യ ഭൂഖണ്ഡം, വടക്കു പടിഞ്ഞാറ് യൂറോപ്പ്, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഈ 3 ഭൂഖണ്ഡങ്ങളെ കരമാർഗം ബന്ധിപ്പിക്കുന്നൊരു പാലം പോലെയാണ് പാലസ്തീന അഥവാ കാനാൻ ദേശം നിലനിൽക്കുന്നത്. പുരാതന സംസ്കാരത്തിൻ്റെ പിള്ളത്തൊട്ടിലായി അറിയപ്പെടുന്ന പ്രദേശമാണ് മെസോപ്പൊട്ടേമിയ, ടൈഗ്രീസ്, യൂഫ്രട്ടീസ്. ഈ 2 നദികൾ ഒരുമിച്ച് ചേർന്ന് പേർഷ്യൻ ഉൾക്കടലിൽ ചേരുന്നു. ഈ 2 നദികൾക്ക് മധ്യേയുള്ള സ്ഥലം മെസോപ്പൊട്ടേമിയ എന്ന പേരിൽ അറിയപ്പെടുന്നു. പടിഞ്ഞാറ് നൈൽ നദി മധ്യ ധരണിയാഴിയിൽ ലയിക്കുന്ന ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ. നൈൽ തടത്തിൽ പുരാതന സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരവും വ്യാപിച്ചിരുന്നു. ഈ 2 സാംസ്കാരിക കേന്ദ്രങ്ങൾ തമ്മിൽ നിരന്തരമായ ബന്ധമുണ്ടായിരുന്നു, വ്യാപാര ബന്ധമുണ്ടായിരുന്നു, അതോടൊപ്പം പടയോട്ടങ്ങളും യുദ്ധങ്ങളും നടന്നിരുന്നു. യുദ്ധം ചെയ്യാൻ പോകുന്ന പടയാളികളാവട്ടെ, വ്യാപാരത്തിന് വേണ്ടി പോകുന്ന കാരവൻ സംഘങ്ങളാവട്ടെ, കരമാർഗം യാത്ര ചെയ്തിരുന്ന അധിക പങ്കും ഈ വഴിയിലൂടെയാണ്. നമുക്കിവിടെ കാണാം രാജപാതകൾ കടന്നു പോകുന്ന വഴി, മെസോപ്പൊട്ടേമിയയിലേക്കും ഈജിപ്തിലേക്കും പോകുന്ന വഴികൾ. അപ്പോഴിങ്ങനെ വളരെ തന്ത്രപ്രധാനമായ ഒരു ഭൂവിഭാഗമാണ്, 3 ഭൂഖണ്ഡങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രദേശമാണ് കാനാൻ, പാലസ്തീന എന്നറിയപ്പെടുന്ന പ്രദേശം. അവിടെയാണ് രക്ഷാചരിത്രം അരങ്ങേറിയത്. അവിടെയാണ് യേശു ജീവിച്ചതും സുവിശേഷം പ്രഘോഷിച്ചതും മരിച്ചതും. ഇനി ഈ പലസ്തീനായുടെ സവിശേഷതകൾ മനസ്സിലാക്കുന്ന മറ്റ് ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. യേശുവിൻ്റെ കാലത്തെ പലസ്തീനായുടെ ഒരു ഭൂപടമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ഭൂപടത്തിൻ്റെ ഒരു സവിശേഷത, മധ്യധരണിയാഴിയുടെ കിഴക്കേ തീരത്ത്, ആ കിഴക്കു ഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഈ മാപ്പിൽ പ്രത്യേകമായിട്ട് എടുത്തു കാണിക്കുന്ന നാല് സെക്ഷൻസ് കാണും, നാല് ഭാഗങ്ങൾ. ഏറ്റവും പടിഞ്ഞാറ് ഭാഗത്ത് സമതലമാണ്, അതിനുശേഷം മലകൾ ഉൾക്കൊള്ളുന്ന മലം പ്രദേശം രണ്ടാമത്തേത്, തെക്ക് വടക്കായി കാണുന്ന മലം പ്രദേശം മൂന്നാമത്, വീണ്ടും ഒരു താഴ്വര പോലെ ജോർദാൻ നദീതടം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നാലാമത് വീണ്ടും കിഴക്കു ഭാഗത്ത് മലം പ്രദേശം. ഇങ്ങനെ നാല് വിഭാഗങ്ങളായി ഈ പലസ്തീനയെ തിരിക്കാൻ സാധിക്കും ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ. ഇപ്രകാരമുള്ള ഈ ഭൂപ്രകൃതി, ഭൂഘടന ഉണ്ടാകാൻ കാരണം ഭൂമിശാസ്ത്രകാരന്മാർ പറയുന്നത്, അതിപുരാതന കാലത്തെങ്ങോ ഉണ്ടായ ഒരു വലിയ ഭൂമികുലുക്കത്തിൻ്റെ ഭാഗമായി ഈ പ്രദേശത്തിൻ്റെ അടിയിലുള്ള വലിയ വലിയ പാറകൾ അഥവാ ഭൂമിയുടെ അടിത്തറയായിട്ട് നിൽക്കുന്ന വലിയ പ്ലേറ്റുകൾ തകരുകയും ആ തകർന്ന അടിത്തറ താഴേക്കിരിക്കുകയും ചെയ്തപ്പോൾ മുകൾ ഭാഗം മൊത്തം ഒരു താഴ്വര പോലെ രൂപപ്പെട്ടു അത്രേ. ഏതാണ്ട് 500 കിലോമീറ്ററോളം ദീർഘമായ നീളമുള്ള ഒരു വലിയ താഴ്വരയാണ്. അങ്ങ് മുകളിൽ ഹെർമോൻ മല, ആ ഹെർമോൻ മല മുതൽ താഴേക്ക് വലിയ ഒരു താഴ്വരയായിട്ട് രൂപപ്പെടുകയാണ്. ആ താഴ്വരയിൽ നദികളുണ്ട്, തടാകങ്ങളുണ്ട്. ഈ നടുഭാഗം ഒരു ആ നട്ടലൊടിഞ്ഞതുപോലെ താഴേക്കിരുന്നപ്പോൾ അതിൻ്റെ ആഘാതത്തിൻ്റെ ഫലമായി ഇരുഭാഗത്തും മലകളുണ്ടായി അത്രേ, രണ്ട് മലമ്പ്രദേശങ്ങൾ. ഈ മലമ്പ്രദേശങ്ങൾക്ക് ഇപ്പുറത്ത് മധ്യധരണിയാഴിയോട് യോജിച്ച് നിൽക്കുന്ന സമതലവും, ഇങ്ങനെ രണ്ട് ഒരു സമതലവും ഒരു താഴ്വരയും രണ്ട് വലിയ മലനിരകളും ഉൾക്കൊള്ളുന്നതാണ് കാനാൻ ദേശം. കാനാൻ ദേശത്തിൻ്റെ ഭൂപ്രകൃതിയെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. ആദ്യമുണ്ടായ വലിയ ഭൂകമ്പത്തിൻ്റെ ആഘാതമെന്നോണം താഴ്വരകളുണ്ടാക്കിയ ആ ചലനം തന്നെയാണ് ഇവിടെ പല നദികളെയും സൃഷ്ടിച്ചതും. ഇവിടെ ലിറ്റാനി എന്ന പേരിലൊരു നദിയുണ്ട്, യാർക്കോൺ നദി, പടിഞ്ഞാറേക്ക് ഒഴുകുന്ന നദികൾ, കിഴക്കോട്ടൊഴുകുന്ന നദികൾ വേറെയുമുണ്ട്. ഇപ്പോൾ ചുരുക്കത്തിൽ പലസ്തീനായുടെ ഭൗതിക ഘടന ഇപ്രകാരമാണ്. അടുത്തതായി കാനാൻ ദേശത്തിൻ്റെ സവിശേഷതകൾ നമുക്ക് അല്പം അടുത്തു കാണാനായിട്ട് ശ്രമിക്കാം. നമ്മൾ ആദ്യമേ കാണുന്നത് പടിഞ്ഞാറു ഭാഗത്തെ തീരപ്രദേശമാണ്. ശ്രദ്ധിച്ചാൽ കാണാം, ദീർഘമായ ഈ തീരപ്രദേശത്ത് ഒരിടത്തും തന്നെ വലിയ തുറമുഖ നഗരങ്ങളൊന്നുമില്ല. മുകളിൽ ടൈർ, അതിനും മുകളിൽ വടക്കായിട്ട് സീദോൺ, ഇത് രണ്ടും പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളാണ്. ടോളെമൈസ് അതും ഒരു തുറമുഖ നഗരമാണ്. പക്ഷേ ഈ തുറമുഖ നഗരങ്ങളൊന്നും ഇസ്രായേൽക്കാരുടെ കീഴിലായിരുന്നില്ല. അതേസമയം ഇസ്രായേൽക്കാർക്ക് ലഭിച്ച പ്രദേശത്ത് തുറമുഖങ്ങളുണ്ടാക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത പ്രദേശമായിരുന്നു. ചേസറേയ എന്ന പട്ടണമാണ് ഹെറോദേസ് മഹാരാജാവ് ഒരു തുറമുഖമായി പണിതത്. പക്ഷേ അതും ഒരു ഭൂപ്രകൃതിക്ക് യോജിച്ച ഒരു തുറമുഖമായിരുന്നില്ല. അതുകൊണ്ട് ഈ പടിഞ്ഞാറു ഭാഗത്ത് തുറമുഖങ്ങളൊന്നുമില്ലാതിരുന്നതിനാൽ ഇസ്രായേൽക്കാർ പൊതുവെ കടൽ മാർഗമുള്ള വ്യാപാരങ്ങൾ നടത്തിയിരുന്നില്ല. അതിനുള്ള സൗകര്യങ്ങൾ അവർക്ക് കുറവായിരുന്നു. സോളമൻ്റെ കാലത്ത് ടൈർ രാജാവിൻ്റെ നാവിക സേനയുമായി ബന്ധപ്പെടുത്തി സോളമനും കപ്പൽ വ്യാപാരങ്ങൾ നടത്തിയിരുന്നു, പക്ഷേ സ്വന്തം തുറമുഖത്തൊന്നായിരുന്നില്ല. ഇനി ഈ പ്രദേശം തന്നെ, ഇത് കാർമൽ മലയാണ്. ഈ കാർമൽ മലയുടെ താഴേക്കുള്ള പ്രദേശം ഏകദേശം 80 കിലോമീറ്ററോളം നീളവും തെക്കു വടക്ക് 80 കിലോമീറ്ററോളം നീളവും കിഴക്കു പടിഞ്ഞാറ് ഒരു 6-നും 10-നും ഇടയ്ക്ക് കിലോമീറ്റർ വീതിയുമുള്ള പ്രദേശം ഷാരോൺ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സമതലമെന്നാണ് അർത്ഥം. ഷാരോണിൻ്റെ ഫലപുഷ്ടിയുള്ള സ്ഥലമാണ്, കൃഷി ധാരാളം നടക്കുമായിരുന്നു. പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളുമൊക്കെ കൃഷി ചെയ്യുന്ന ഷാരോൺ പ്രദേശം. ഷാരോണിലെ റോസപ്പൂവാണ് നീ എന്നൊക്കെ പറയുമ്പോൾ ധാരാളം പൂക്കളും അതുപോലെ കൃഷിയും നടന്നിരുന്ന സ്ഥലമാണ്, പൂക്കളും ഫലവൃക്ഷങ്ങളുമൊക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണ് ഷാരോൺ എന്ന് മനസ്സിലാക്കാം. ഷാരോൺ പ്രദേശത്തിന് താഴേക്ക് തെക്കു ഭാഗത്തേക്ക് വീണ്ടും ഒരു സമതലമുണ്ട്. ഷെഫല എന്നാണ് ഈ സമതലത്തിൻ്റെ പേരറിയപ്പെടുന്നത്. യാർക്കോൺ നദി അതിന് വടക്ക് അതിരായി നിൽക്കുന്നു. താഴേക്ക് ഗാസ വരെ ദീർഘിക്കുന്ന ഈ പ്രദേശം ഷെഫല അഥവാ താഴ്ന്ന പ്രദേശം എന്നറിയപ്പെടും. ഷാരോൺ, ഷെഫല എന്ന രണ്ട് പ്രദേശങ്ങളാണ് പടിഞ്ഞാറേ തീരത്തുള്ളത്. ഷെഫല പ്രദേശം വളരെ ഫലപുഷ്ടിയുള്ള സ്ഥലമായിരുന്നു. ധാന്യങ്ങൾ, മുന്തിരി, ഒലിവ്, അത്തി മുതലായ പഴവർഗ്ഗങ്ങൾ ഒക്കെ ഇവിടെ കൃഷി ചെയ്തിരുന്നു. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ പടിഞ്ഞാറ് തീരപ്രദേശം വീതി കുറഞ്ഞ് നീളം കൂടിയ ഒരു പ്രദേശം, തുറമുഖങ്ങളില്ലെങ്കിലും നല്ല കൃഷി നടക്കുന്ന സ്ഥലമായിരുന്നു. ഒന്നാം ഭാഗം. രണ്ടാം ഭാഗം മലം പ്രദേശം എന്ന് ആണ് അറിയപ്പെടുന്നത്. വടക്ക് ലിത്താനി നദിക്കും വടക്ക് ആരംഭിച്ച് സമതലത്തിന് സമാന്തരമായി തെക്കോട്ട് നീളുന്ന മലം പ്രദേശം. മലം പ്രദേശം പ്രധാനമായും 3 വിഭാഗങ്ങളായി തിരിക്കാം. വടക്ക് ഗലീലി, ഗലീലി തടാകത്തിന് തെക്കും പടിഞ്ഞാറുമായും സമതലത്തിന് കിഴക്കുമായുള്ള പ്രദേശം ഗലീലി. ഫലപുഷ്ടിയുള്ള കൃഷിഭൂമിയാണ് ഗലീലി. പലസ്തീനയിലെ ഏറ്റവും ഫലപുഷ്ടിയുള്ള സ്ഥലം തന്നെയാണ് ഗലീലി എന്ന് പറയും. ഇവിടെ എല്ലാത്തരം കൃഷികളും നടന്നിരുന്നു. ധാന്യങ്ങൾ, അത് ബാർലി ആവട്ടെ, കോതമ്പാവട്ടെ, ചോളമാവട്ടെ, അതുപോലെ ഫലവൃക്ഷങ്ങൾ, അത്തിയും ഒലിവും അതുപോലെ മറ്റു പഴങ്ങളും, ധാരാളം മുന്തിരിത്തോട്ടങ്ങൾ എല്ലാം ഈ ഗലീലിയിൽ ഉണ്ടായിരുന്നു. ആടുമേയ്ക്കുന്ന ആട്ടിടയന്മാർക്ക് പറ്റിയ മേച്ചിൽപ്പുറങ്ങളും ഗലീലിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ അധികവും കൃഷിഭൂമിയായിരുന്നു. ഗലീലിയുടെ തെക്കുഭാഗത്താണ് പലസ്തീനയുടെ ഏറ്റവും ഫലസമ്പുഷ്ടമായ ജസ്രയേൽ താഴ്വര നിലകൊള്ളുന്നത്. ജസ്രയേൽ ബൈബിളിൽ വളരെ പ്രസിദ്ധമാണ്, പ്രത്യേകിച്ചും നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടവുമായി ബന്ധപ്പെടുത്തി. ജസ്രയേൽക്കാരനായ നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം കരസ്ഥമാക്കാൻ വേണ്ടി ആഹാബ് രാജാവ് നാബോത്തിനെ കല്ലെറിഞ്ഞു കൊല്ലുകയും നാബോത്തിൻ്റെ കുടുംബാംഗങ്ങളെ വാൾനിരയാക്കുകയും ചെയ്ത സംഭവം ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെതിരായിട്ടാണ് ഏലിയ പ്രവാചകൻ രംഗത്ത് വരുന്നത്. ജസ്രയേൽ താഴ്വര ഈ മലമ്പ്രദേശത്തിൻ്റെ തന്നെ ഭാഗമാണ്. ജസ്രയേലിന് തെക്കായി യെസ്ത്രലോൺ താഴ്വരയുമുണ്ട്. ഇത് രണ്ടും ഫലപുഷ്ടിയുള്ള സ്ഥലമാണ്. നമ്മൾ വീണ്ടും തെക്കോട്ട് യാത്ര ചെയ്താൽ സമറിയ പ്രദേശത്തെത്തും. സമറിയ കൂടുതൽ മലകളുള്ള പ്രദേശമാണ്, ഫലപുഷ്ടി കുറവും. സമറിയയിൽ പ്രധാനപ്പെട്ട രണ്ട് മലകൾ ഗരിസീം മലയും ഏബാൽ മലയും. ആ രണ്ട് മലകൾക്ക് മധ്യത്തിലാണ് ഷെക്കേം എന്ന നഗരം. ഇതായിരുന്നു സമറിയ. സമറിയയുടെ തെക്കോട്ട് നമ്മൾ വരുമ്പോൾ യൂദയ. യൂദയയിൽ നല്ലൊരു ഭാഗം മരുഭൂമിയാണ്. യൂദയയുടെ തെക്കുഭാഗം ചാവുകടലിലേക്ക് എത്തി നിൽക്കുന്നു. ഇവിടെ മരുഭൂമിയാണ്, കൃഷിയൊന്നും നടക്കുന്നില്ല. ഇപ്പോഴേ ഫലപുഷ്ടിയുടെ കാര്യത്തിൽ ഗലീലിയാണ് ഏറ്റവും പ്രധാനം, പിന്നീട് സമറിയ, പിന്നീട് യൂദയ. ഇതുമേയായാലും കൃഷി പൊതുവെ കുറവായിരുന്നു. മൂന്നാമത്തേത് ജോർദാൻ സമതലമാണ്. ജോർദാൻ സമതലത്തെ കുറിച്ച് ഞാൻ ആദ്യമേ സൂചിപ്പിക്കുകയുണ്ടായി. സമതലത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച്, വലിയ ഒരു ഭൂമികുലുക്കത്തിൻ്റെ ഭാഗമായി ഭൂമിയുടെ അടിത്തറയായി നിൽക്കുന്ന കരിങ്കൽ ഭിത്തി അഥവാ കരിങ്കൽ അടിത്തട്ട് തകർന്ന് ഉണ്ടായ ഒരു വലിയ സമതലമാണ് ജോർദാൻ സമതലമെന്ന് പറയും. ഈ ജോർദാൻ സമതലത്തിൽ ഉള്ള സവിശേഷത നമുക്ക് ഇവിടെ ഈ മാപ്പിൽത്തന്നെ കാണാം. ജോർദാൻ സമതലം ജോർദാൻ നദിയുമായി ബന്ധപ്പെട്ടത്. ആ ജോർദാൻ നദി ഉത്ഭവിക്കുന്നത് ഹെർമോൺ മലയുടെ താഴ്വാരത്തു നിന്നാണ്. ഹെർമോൺ മല, ഹെർമോൺ മലയുടെ താഴ്വരയിൽ തെക്കേ ഭാഗത്തു നിന്ന് ആണ് ജോർദാൻ നദിയുടെ ഒരു പ്രധാന കൈവഴി ഉത്ഭവിക്കുന്നത്. ചേസരേയ ഫിലിപ്പി എന്നിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാനയാസ് എന്നാണ് ഇത് പണ്ട് അറിയപ്പെട്ടിരുന്നത്. പാൻ ദേവൻ്റെ വസതി എന്നാണ് പാനയാസ് എന്ന പേരിൻ്റെ അർത്ഥം. അവിടെ ഒരു വലിയ ഗുഹയിൽ നിന്നാണ് ജോർദാൻ നദി അതിശക്തമായി പൊട്ടിപ്പുറപ്പെടുന്നത്. പാനയാസിൽ അഥവാ ചേസരിയ ഫിലിപ്പിയിൽ ഉത്ഭവിക്കുന്ന ജോർദാൻ നദി ഏകദേശം 40 കിലോമീറ്റർ തെക്കോട്ട് യാത്ര ചെയ്ത് ഹൂലെ തടാകത്തിൽ ചെന്നെത്തും. ഇതിനെ തേരിയ എന്ന് പറയാറുണ്ട്, ഹൂലെ തടാകം. ആ തടാകത്തിൽ നിന്ന് വീണ്ടും ജോർദാൻ നദി തെക്കോട്ട് 17 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ചെന്നെത്തുന്നത് വലിയ ഒരു തടാകത്തിലാണ്. ഗലീലി തടാകം, ഗനേസരത്ത് തടാകം, ടിബേരിയാസ് തടാകം എന്നൊക്കെ ഈ തടാകത്തെ വിശേഷിപ്പിക്കാറുണ്ട്. ഒരു ഹൃദയത്തിൻ്റെയോ അല്ലെങ്കിൽ പേരയുടെയോ പേരക്കയുടെയോ അതല്ലെങ്കിൽ ഒരു വീണയുടെയോ ഒക്കെ രൂപത്തിലാണത്രേ ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. കിന്നേരത്ത് എന്ന വാക്കിൽ നിന്നാണ് ഗനേസരത്ത് തടാകം ഉണ്ടാവുന്നത്. കിന്നരം എന്നാണ്, കിന്നേരത്ത് എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം, ഒരു സംഗീത ഉപകരണമാണ്. അങ്ങനെ അതിന് ഗനേസരത്ത് എന്ന് പേരുണ്ടായി. 21 കിലോമീറ്റർ ആണ് തെക്ക് വടക്ക് ഇതിൻ്റെ ഏറ്റവും നീളം കൂടിയ പ്രദേശത്തെ നീളം. 12 കിലോമീറ്റർ ആണ് കിഴക്കു പടിഞ്ഞാറ് ഇതിൻ്റെ ഏറ്റവും കൂടിയ വീതി. 142 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ വിസ്തീർണം. ഗലീലി തടാകം, ധാരാളം മത്സ്യം വളരുന്ന ഗലീലി തടാകം. ആ തടാകത്തിൽ നിന്ന് വീണ്ടും ജോർദാൻ നദി തെക്കോട്ട് തന്നെ പ്രയാണം തുടരുകയാണ്. ഗലീലി തടാകത്തിൽ നിന്ന് തെക്കോട്ട് യാത്ര ചെയ്യുന്ന ജോർദാൻ നദി ഏതാണ്ട് 109 കിലോമീറ്റർ തെക്കുള്ള ചാവുകടലിൽ ചെന്ന് പതിക്കുമ്പോഴേക്കും 300+ കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ദൂരത്തിൻ്റെ 3 ഇരട്ടിയിലധികം നീളം ഈ നദിക്കുണ്ട്. ജോർദാൻ നദി ലോകത്തിലെ ഏറ്റവും വളഞ്ഞ നദിയായി അറിയപ്പെടുന്നു. ജോർദാൻ നദി വന്ന് ലയിക്കുന്ന പ്രദേശത്തിന് ചാവുകടൽ എന്നാണ് പറയുക. ചാവുകടൽ അഥവാ ഡെഡ് സീ എന്ന് പറയാൻ കാരണം ഇവിടെ വന്ന് പതിക്കുന്ന ജീവനുള്ള സകലതും ചത്തുപോകും. നദികളിലൂടെ ഒഴുകി വരുന്ന മീനുകൾ ചാവുകടലിൽ വന്നാൽ ചത്തുപോകും. ജീവനുള്ള ഒന്നും ഇവിടെ അവശേഷിക്കുകയില്ല, പായൽ പോലും. ഏതാണ്ടൊരു കുഴമ്പ് പോലെയാണ് ചാവുകടലിലെ വെള്ളം. പച്ച നിറമാണ് അകലെ നോക്കിയാൽ. ദേഹത്ത് എന്തെങ്കിലും മുറിവുള്ളവർ ഈ വെള്ളം സ്പർശിച്ചാൽ നീറും, പക്ഷേ മുറിവ് വേഗം ഉണങ്ങുകയും ചെയ്യും. ഈ ചാവുകടലിൻ്റെ ഒരു പ്രത്യേകത, ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും താഴ്ന്ന ഉപരിതലമാണ് ചാവുകടലിൻ്റേത്. ഏതാണ്ട് മധ്യധരണിയാഴിയുടെ നിരപ്പിൽ നിന്ന്, സമുദ്രനിരപ്പിൽ നിന്ന് ചാവുകടലിൻ്റെ ഉപരിതലത്തിലേക്ക് വരുമ്പോൾ 400 മീറ്ററോളം താഴെയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 400 മീറ്ററോളം താഴെയാണ് ചാവുകടലിൻ്റെ ഉപരിതലം ആരംഭിക്കുന്നത്. ആ ചാവുകടലിൻ്റെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം ഏതാണ്ട് 400-500 മീറ്ററോളം ആഴമുണ്ടാകും. അപ്പോഴും മൊത്തം 1000 മീറ്റർ ആഴമുള്ള ഒരു വലിയ ഗർത്തമാണ് ഈ ചാവുകടൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം. മൊത്തം ഈ ജോർദാൻ നദി തടം ഭൂമുഖത്തെ ഏറ്റവും താഴ്ന്ന പ്രദേശമായി കരുതപ്പെടുന്നു. ഏതാണ്ട് 500 കിലോമീറ്റർ നീളവും ഏറ്റവും വീതി കൂടിയ പ്രദേശത്ത് 30 കിലോമീറ്ററോളം വീതിയുമുള്ള വലിയ ഒരു താഴ്വരയാണ് ഈ ജോർദാൻ താഴ്വര. ഈ ജോർദാൻ താഴ്വരയുടെ കിഴക്കു ഭാഗത്ത് വീണ്ടും മലനിരകളാണ്. ആ മലനിരകളും ഇന്ന് എല്ലാം ജോർദാൻ രാജ്യത്തിൻ്റെ ഭാഗമാണ്. ഈ മലനിരകളുടെ വടക്കുഭാഗത്ത് ഫലസമൃദ്ധമായ പ്രദേശമാണ് ബാഷാൻ എന്നറിയപ്പെടുന്ന ഈ പ്രദേശം. ബാഷാനിലെ കാളക്കൂറ്റന്മാരെന്നും ബാഷാൻ പശുക്കളെന്നുമൊക്കെ ബൈബിളിൽ വിശേഷിപ്പിക്കുന്നത് ഈ പ്രദേശത്തുള്ള പ്രദേശത്തെയാണ്. ബാഷാൻ ഫലപുഷ്ടിയുള്ള സ്ഥലമാണ്, ഉയർന്ന സ്ഥലമാണ്, കന്നുകാലികൾ ധാരാളം വളരുന്ന സ്ഥലം. ഇത്രയും നമുക്ക് ചുരുക്കത്തിൽ പലസ്തീനായുടെ ഭൂപ്രകൃതിയെക്കുറിച്ച് പറയാം. ഇപ്പോൾ നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് കടന്നു വന്ന ഈ ഭൂമിയുടെ അവസ്ഥയെക്കുറിച്ച്, അങ്ങ് ജനിച്ചു വളർന്ന നാടിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു ഞങ്ങൾ. അങ്ങ് ചരിത്രത്തിൽ അവതരിച്ച ദൈവമാണെന്നും ഞങ്ങൾ ഒരുവിനെ പോലെ മനുഷ്യനായി ജീവിച്ചുവെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അങ്ങയുടെ അനന്തമായ കൃപയും കാരുണ്യവും ഞങ്ങളോടുള്ള സ്നേഹവും അതിൻ്റെ ആഴവും മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ, ഉദ്ദീപിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.